2021 December 20 തിങ്കളാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മിഴിയോരം പങ്ക്തിയിൽ ബി സന്ധി എഴുതുന്നു. പാലാ കവിതയും ഒരു അനുയാത്രയും. ഓഡിയോ ബി സന്ധിയുടെ ശബ്ദത്തിൽ കേൾക്കാം.
പാലാ കവിതയും കവിതയുമായി ഒരു അനുയാത്രയും. ഇക്കഴിഞ്ഞ December 11 കവി പാലാ നാരായണൻ നായരുടെ 111 ജന്മദിനമായിരുന്നു. പാലായിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനു മുൻപ് കേരളം വളരുന്നു, പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ എന്ന് ദീർഘദർശനം ചെയ്ത പാല അദ്ദേഹത്തിന്റെ കേരളം വളരുന്നു എന്ന സമാഹാരത്തിലെ ഓണം എന്ന കവിതയുടെ തുടക്കമാണ് ആ സുപ്രസിദ്ധ വരികൾ. 5000-ത്തിലധികം കവിതകൾ എഴുതിയ കവി, കണക്കെഴുത്തുകാരനും പട്ടാളക്കാരനും പ്രസിദ്ധീകരണ വിഭാഗത്തിലും കേരള സർവകലാശാല അധ്യാപകനും ഒക്കെയായി അദ്ദേഹം തിളങ്ങി. പശ്ചിമഘട്ടത്തിന്റെ സകല സൗന്ദര്യവും ഉൾക്കൊള്ളുന്ന പാലായുടെ പ്രകൃതി രമണീയതയിൽ നിന്ന് മലബാറിലേക്കും മറ്റു കേരളീയ ഭൂഭാഗങ്ങളിലേക്കുമൊക്കെ പാലാ യാത്ര ചെയ്തു. അങ്ങനെ കണ്ടറിഞ്ഞ തൊട്ടറിഞ്ഞ കേരളത്തെക്കുറിച്ച് ഇന്ത്യക്കകത്തും പുറത്തും യാത്ര ചെയ്ത ശേഷം പാല കുറിച്ചു: പാടുന്നുവെന്നോ ശരിയല്ല കേരളം, പാടിക്കയാണെന്നെ ആനന്ദ വീണയിൽ. ഭാരതനാട്ടിനകത്തും പുറത്തുമായി പാരം നടന്ന ഞാൻ കണ്ട ഭൂഭംഗികൾ, കുന്നിച്ചുവെച്ചാലും ആവില്ല നമ്മുടെ കുന്തല നാടിനെ കീഴടക്കിയിടുവാൻ. പ്രകൃതിയുടെ ഗായകൻ മാത്രമാണ് പാല എന്നു കരുതിയാൽ തെറ്റി. ജീവിതത്തിന്റെ ഓരോ തലവും പാലാ കവിതയ്ക്ക് അന്യമല്ല. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്നാണ് ചങ്ങമ്പുഴ പാടിയതെങ്കിൽ, നിർധനൻ എന്ന പാലാ കവിതയിൽ കോരൻ ജന്മിയെ കൊന്നു പകരം വീട്ടുകയാണ്. അമ്മയുടെ മകൻ എന്ന കവിതയിലാവട്ടെ കോട്ടാത്തല സുരേന്ദ്രന്റെ രക്തസാക്ഷിത്വമാണ് പ്രമേയം. താരാട്ടു പാടിയ കണ്ഠത്തിലൂടെ പോരാട്ട നിശ്ചയം മാറ്റൊലിക്കൊണ്ടു എന്ന് കവി കുറിക്കുന്നു. അങ്ങനെ മകന്റെ കടമ അമ്മ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. നിസ്വാർത്ഥതയുടെയും വീര്യത്തിന്റെയും പ്രതീകമായ അമ്മയെ ആവിഷ്കരിക്കുന്ന പാല സ്ത്രീയുടെ കരുത്തിനെയാണ് ആദരിക്കുന്നത്. അദ്ദേഹം എന്റെ കലാലയമായ പാല അൽഫോൻസ കോളേജിൽ അധ്യാപകനായിരുന്നു എന്നത് അഭിമാനത്തോടെയാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹത്തിന്റെ മലയാളം ക്ലാസ്സിൽ ഹിന്ദി എടുത്ത കുട്ടികളും രഹസ്യമായി കയറിയിരിക്കുമായിരുന്നു എന്ന കഥ ഞങ്ങൾ പഠിക്കുമ്പോഴും കേട്ടിട്ടുണ്ട്. സമസൃഷ്ടി സ്നേഹമാണ് അദ്വൈതത്തിന്റെ അന്ത്യമന്ത്രോച്ചാരണം എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച പാല കാഷായ വസ്ത്രധാരികളോട് കർമ്മശൃംഖലയിൽ കണ്ണികളാകാനാണ് ആവശ്യപ്പെടുന്നത്. കാവ്യദേവതയെ വർണ്ണിക്കുന്ന അമൃതകല എന്ന കവിത നമ്മെ ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകിയെ ഓർമ്മിപ്പിക്കും. ധാരാളം ബാലകവിതകളും പാല രചിച്ചിട്ടുണ്ട്. ഭാരതീയ സംസ്കൃതിയും ശാസ്ത്രാവബോധവും വിപ്ലവവും മുതൽ അഴിമതി വരെ പാല കവിതയ്ക്ക് വിഷയമായിട്ടുണ്ട്. കോഴയാൽ കള്ളപ്പണക്കുത്തൊഴുക്കിനാൽ ജനമാഴുന്നു കാൽക്കുഴഞ്ഞടിമത്ത കയങ്ങളിൽ എന്നു തുടങ്ങി അക്രമത്തിന് നേരെ വാളുവീശണം എന്നു തുടർന്ന് വിശ്രമം മറക്കുവിൻ കടിഞ്ഞാൺ മുറുക്കുവിൻ അശ്വങ്ങൾ കുതിക്കട്ടെ ലക്ഷ്യത്തിലെത്തും വരെ എന്നവസാനിക്കുന്ന സഖാക്കളെ മുന്നോട്ട് എന്ന കവിത പി കൃഷ്ണപിള്ളയെ അനുസ്മരിച്ചുള്ളതാണ്. ഒരു പുരുഷായുസ് മുഴുവൻ കവിതയ്ക്കായി ഉഴിഞ്ഞുവെച്ച പാലായുടെ ജീവിതം ആ കവിതകളിലൂടെ അനശ്വരമായതുകൊണ്ടോ എന്നറിയില്ല, ഉചിതമായൊരു സ്മാരകം അദ്ദേഹത്തിന് ജന്മനാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കീർത്തി വിദ്യാസാഗർ രചിച്ച കവിതയുമായി ഒരു അനുയാത്ര എന്ന കാവ്യ പഠന പുസ്തകം പ്രകാശിപ്പിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. കവിത എന്ന സാഹിത്യ ശാഖയെ ആഴത്തിൽ പഠിക്കാനും മലയാള കവിതാസാഗരം മുഴുവനും ഉളിയിട്ട് പൊങ്ങാനും പുതുതലമുറയിൽപ്പെട്ട ഒരു എഴുത്തുകാരിക്ക് സാധിച്ചു എന്നതുതന്നെ ചാരിതാർത്ഥ്യജനകമാണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ മലയാളം ഐച്ഛിക വിഷയമായെടുത്ത് മെയിൻ പാസ്സായ കുട്ടികൾ പോലും മോക്ക് ഇന്റർവ്യൂവിനെത്തുമ്പോൾ ആശാൻ കവിതയിലെ 4 വരി ചൊല്ലാമോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്നു. തുടർന്ന് ഏതെങ്കിലും മലയാള കവിതയിലെ 4 വരി ചൊല്ലൂ എന്ന് പറഞ്ഞപ്പോഴും അറിയില്ല എന്ന് ഉത്തരം പറഞ്ഞവർ പോലുമുണ്ട്. ഇന്നത്തെ ഈ അവസ്ഥയിൽ കേഴുക കേഴുക മലയാളമേ എന്ന് പറയാനേ കഴിയൂ. അത്തരമൊരു സാഹചര്യത്തിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരി മലയാള ഭാഷയിൽ ഗവേഷണം നടത്തുകയും മലയാളത്തിലെ എല്ലാ കവിതാ പ്രസ്ഥാനങ്ങളെയും കുറിച്ച് ആഴത്തിൽ പഠിച്ച് ഒരു പുസ്തകമെഴുതുകയും ചെയ്തത് തികച്ചും ചാരിതാർത്ഥ്യജനകമാണ്. എഴുത്തച്ഛനെയും എൻ വി കൃഷ്ണവാര്യരെയും ഒക്കെ കുറിച്ചുള്ള പഠനങ്ങളും പുസ്തകത്തിലുണ്ട്. കാവ്യസങ്കേതത്തിന് ഒരു ആമുഖം എന്ന അധ്യായത്തിൽ കവിത എന്താണ്, എങ്ങനെയാണ് ഒരു കവിത രൂപം കൊള്ളുന്നത് എന്ന് കുറിക്കുന്നു. സാധാരണക്കാരെക്കാൾ കൂടുതലായി സൂക്ഷ്മമായി വസ്തുക്കൾ നിരീക്ഷിക്കുന്നതിനും തീവ്രമായി വികാരം കൊള്ളുന്നതിനും കവികൾക്ക് കഴിയണമെന്ന് തന്നെയാണ് ഈ അധ്യായത്തിൽ ഗ്രന്ഥകാരി പറഞ്ഞു വയ്ക്കുന്നത്. മലയാളത്തെയും മലയാള കവിതയെയും അറിയാൻ പുതുതലമുറയിലെ കുട്ടികൾക്ക് അവസരമൊരുങ്ങണം. അക്ഷരമാലയും അധികപ്പട്ടികയും ഗുണനപ്പട്ടികയും ഒക്കെ പാട്ടായി ചൊല്ലി പഠിച്ച ഞങ്ങളുടെ തലമുറയ്ക്ക് മലയാളം രക്തത്തിലലിഞ്ഞിരുന്നു. ആ അമ്മ ആറാട്ട് എന്ന് ഈണത്തിൽ ചൊല്ലുന്ന ശബ്ദത്താൽ, ഓരന്നൊന്ന് എന്ന് വായത്താരി മുഴങ്ങുന്ന ആശാൻ പള്ളിക്കൂടങ്ങൾ കാലാന്തരത്തിൽ ഇല്ലാതായി. മലയാളം ജീവിക്കാൻ ആവശ്യമില്ല എന്ന സ്ഥിതിയിൽ ഇന്ന് കാര്യങ്ങളെത്തി. മലയാളത്തെയും നമ്മുടെ മണ്ണിനെയും തിരിച്ചുപിടിക്കാൻ നമുക്കാവട്ടെ.